Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ.
വചനവീഥിയിൽ ചരിക്ക വചന പൂരി തരാക വരമേ
വിശുദ്ധ ഗ്രന്ഥത്തിലെ സങ്കീർത്തനങ്ങളുടെ പഠനം നാം ഇന്ന് ആരംഭിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ വളരെ ലളിതമായ വ്യാഖ്യാന പഠനത്തിന് ആമുഖമാണ് ഈ ആദ്യ ഭാഗം.
നവ്യമാമൊരുഗാനം ഭവ്യ നൂതന രാഗം വിശ്വമണ്ഡലമാകെയൊന്നായി പാടുവിൻ യശസ്തവം.
ബൈബിൾ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥമെന്ന് പറയുമ്പോൾ ഒരു വലിയ പുസ്തകം എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ ഉള്ളടക്കത്തിൽ അത് ഒരു ഗ്രന്ഥസമാഹാരമാണ്, പുസ്തകങ്ങളുടെ കൂട്ടമാണ്. ബൈബിളിലെ 23-ാമത്തെ പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. ആദ്യമായിട്ട് എന്താണ് സങ്കീർത്തനങ്ങൾ എന്ന് വിവരിക്കാൻ ശ്രമിക്കാം. ദൈവത്തെ സ്തുതിക്കുന്ന ഹെബ്രായ ഭാഷയിൽ ഉടലെടുത്ത കവിതകളാണ് സങ്കീർത്തനങ്ങൾ. എല്ലാ ഭാഷകളിലും സംസ്കാരങ്ങളിലും ദൈവസ്തുതിപ്പുകൾ സാഹിത്യരൂപമായി വളർന്നു വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഉദാഹരണത്തിന്, ഭാരതത്തിലെ ഭജന സഹസ്രനാമം, നാമജപം എന്നിങ്ങനെ സംസ്കൃതത്തിൽ രൂപം കൊണ്ടിട്ടുള്ള തനിമയാർന്ന പ്രാർത്ഥനാരൂപങ്ങൾ ഒരുവിധത്തിൽ സങ്കീർത്തനങ്ങൾക്ക് സമാനമാണെന്ന് പറയാം, സമാന്തരമാണെന്ന് പറയാം. അങ്ങനെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ വളർന്നു വന്ന ഹെബ്രായ ഭാഷയിലുള്ള കവിതകളാണ്, മനോഹരമായ ഗീതങ്ങളാണ് സങ്കീർത്തനങ്ങൾ. വൈവിധ്യമാർന്ന ഭാവപ്പകർപ്പുകൾ സങ്കീർത്തനങ്ങളുടെ സവിശേഷതയാണ്. ആകെയുള്ള 150 സങ്കീർത്തനങ്ങളിൽ ചിലത് സ്തുതിപ്പുകളാണെങ്കിൽ മറ്റു ചിലവ നന്ദി പ്രകടനങ്ങളും ചിലവ വിലാപങ്ങളും ഏതാനും ചിലത് ശരണകീർത്തനങ്ങളുമാണ്. മറ്റു ചിലവ യാചനാഗാനങ്ങളാണെങ്കിൽ കുറേ എണ്ണം സാന്ത്വന ഗീതങ്ങളാണ്. ദാവീദ് രാജാവാണ് സങ്കീർത്തനങ്ങളുടെ ഉപജ്ഞാതാവെന്ന് പണ്ഡിതന്മാർ പൊതുവെ സമ്മതിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്.
സാനന്ദം വരികതൻ അങ്കണം പോകു നിങ്ങൾ പാവനം പ്രഭുനാമം പൂജിത ശ്രീകരമാക്കൂ.
സങ്കീർത്തനങ്ങൾ ചരിത്രത്തിലെ ഭാവപ്പകിട്ടാർന്ന പ്രാർത്ഥനകളാണ്. ഇസ്രായേൽ അവരുടെ ആരാധനയിൽ സങ്കീർത്തനങ്ങൾ ധാരാളമായി ഉപയോഗിച്ചിരുന്നതായി കാണാം. പിൽക്കാലത്ത് പുതിയ നിയമത്തിൽ അപ്പസ്തോലന്മാരും ആദിമ ക്രിസ്ത്യാനികളും സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ചിരുന്നതിന് തെളിവുകളുണ്ട്. എന്തിന്? അന്ത്യത്താഴ്വിരുന്നിൽ ക്രിസ്തുവും ശിഷ്യന്മാരും ചേർന്ന് സങ്കീർത്തനം പാടി കൃതജ്ഞതയർപ്പിച്ചുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നടപടി പുസ്തകത്തിൽ വിവരിക്കുന്നത് പോലെ പത്രോസും യോഹന്നാനും ജെറൂസലേം ദേവാലയത്തിലേക്ക് പല ആവർത്തി പോയത് സങ്കീർത്തനാലാപന ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിരുന്നെന്ന് നടപടി പുസ്തകത്തിലും നാം വായിക്കുന്നു. അതുപോലെ തന്നെ നൂറ്റാണ്ടുകളായി രചിക്കപ്പെട്ടിട്ടുള്ള ക്രിസ്തീയ ആരാധനക്രമ ഗീതങ്ങളും ഗാനങ്ങളും പ്രാർത്ഥനകളും സങ്കീർത്തനങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതിലും സംശയമില്ല. വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും മതാത്മക ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ സങ്കീർത്തനങ്ങൾക്ക് ഇന്നും കഴിയുന്നു എന്നത് അവയുടെ വളരെ പ്രായോഗികമായ പ്രാധാന്യവും പ്രസക്തിയും പ്രകടമാക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ വിലാപ ശരണ കൃതജ്ഞതാ ഗീതങ്ങളാണ് സങ്കീർത്തനങ്ങൾ എന്ന് പരിശോധനയിൽ മനസ്സിലാക്കാം. ദൈവമാണ് തൻ്റെ ആശ്രയവും ശരണവും, എൻ്റെ അഭയവും കോട്ടയും തണലും കർത്താവാണ്, അവിടുന്ന് എൻ്റെ അഭയശിലയാണ്, എൻ്റെ രക്ഷാകവചമാണ് അവിടുന്ന്, എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ വ്യക്തിഗതമായ സങ്കീർത്തനാലാപനത്തിൻ്റെ നല്ല ഉദാഹരണങ്ങളാണ്. ആശ്വാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് സങ്കീർത്തനങ്ങൾ. അതുകൊണ്ടുതന്നെ ഇത് വ്യക്തിയുടെ ആത്മീയതയെ ഉത്തേജിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും അനുദിന ജീവിതത്തിന് നവമായ ഊർജവും രൂപവും ഭാവവും നൽകുകയും ചെയ്യുന്നുണ്ട്. ലോകത്തിലൊരു ഗ്രന്ഥത്തിനും നൽകാൻ സാധിക്കാത്ത ആശ്വാസവും ശക്തിയുമാണ് സങ്കീർത്തനങ്ങൾ നൽകുന്നത് എന്നാണ് വിഖ്യാതനായ ദൈവശാസ്ത്ര പണ്ഡിതൻ ഇമ്മാനുവൽ കാൻഡ് പ്രസ്താവിച്ചിരിക്കുന്നത്. മരണത്തിൻ്റെ നിഴൽ വീശിയ താഴ്വാരത്തിലൂടെ നടന്നാലും യാതൊരു അനർത്ഥവും എനിക്കുണ്ടാവില്ല, കാരണം കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അതുപോലെ ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്ന മനുഷ്യാത്മാവിൻ്റെ ചിത്രങ്ങൾ സങ്കീർത്തകൻ വീണ്ടും വരച്ചു കാട്ടുന്നുണ്ട്. നീർച്ചാലിനായി ദാഹിക്കുന്ന മാൻപേട പോലെ ദൈവമേ അങ്ങയ്ക്കായി എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു എന്നിങ്ങനെയുള്ള ഈരടികൾ മനുഷ്യജീവിതത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണയും പരിപാലനയും അതു നൽകുന്ന ഉത്തേജനവും സന്തോഷവും വളരെ മനോഹരമായിട്ട് വരച്ചു കാട്ടുന്നില്ലേ? മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ വാക്കുകളും ഇവിടെ സ്മരണീയമാണ്. സങ്കീർത്തനങ്ങൾ മനോഹരമായ ഉദ്യാനം പോലെയാണ്, സ്വർഗസമാനമാണത്. ദൈവത്തെയും അവിടുത്തെ കാരുണ്യത്തെയും അനന്തമായ അവിടുത്തെ സ്നേഹത്തെയും സംബന്ധിക്കുന്ന ശ്രേഷ്ഠവും സന്തോഷദായകവുമായ ചിന്തകളുടെ വർണ്ണപ്പൂക്കളാണ് സങ്കീർത്തകൻ വിരിയിക്കുന്നതെന്നാണ് കിങ് പറഞ്ഞു വച്ചിരിക്കുന്നത്.
മോടിയിൽ പുതുവസ്ത്രം അണിയുവിനങ്കണമേറാൻ പാരെല്ലാം പ്രഭുവിനെ വാഴ്ത്തുവിൻ പുളകാന്വിതം.
സങ്കീർത്തനങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് ഹ്രസ്വമായി പ്രതിപാദിച്ചുകൊണ്ട് ഇന്നത്തെ ആമുഖ ഭാഗം അവസാനിപ്പിക്കാം. ഉത്ഭവം സംബന്ധിച്ച് ശ്രദ്ധേയമായ മൂന്ന് അഭിപ്രായങ്ങളാണുള്ളത്. ആരാധന സമൂഹത്തിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ജനങ്ങളുടെ കൂട്ടായ്മയിൽ സങ്കീർത്തനങ്ങൾ ഉത്ഭവിച്ചു എന്നതാണ് ആദ്യത്തെ അനുമാനം. അതിനെ സമൂഹപരമായ ഉത്ഭവം, എ കമ്മ്യൂണിറ്റി ഒറിജിൻ എന്ന് പറയാം. അതായത് സമൂഹത്തിൻ്റെ പ്രാർത്ഥനയും ഭക്താനുഷ്ഠാനങ്ങളും സങ്കീർത്തനങ്ങൾക്ക് രൂപം നൽകി എന്നതാണ് സമൂഹപരമായ ഉത്ഭവം സൂചിപ്പിക്കുന്നത്. വ്യക്തികളുടെ ഭക്താനുഷ്ഠാനപരമായ ജീവിതത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഭാഗമാണ് സങ്കീർത്തനങ്ങൾ എന്നതാണ് ഉത്ഭവത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ കാഴ്ചപ്പാട്. ഇറ്റ്സ് എ തിയറി ഓഫ് പേഴ്സണൽ ഒറിജിൻ. സങ്കീർത്തനം 50, ദാവീദിൻ്റെ വിലാപം, മിസരേരെ മേയി ദേവോ, കർത്താവേ എന്നിൽ നീ കാരുണ്യം തൂകണേ എന്നത് വ്യക്തിഗത ഉത്ഭവമായ സങ്കീർത്തനത്തിന് നല്ല ഉദാഹരണമാണ്. ഇനി മൂന്നാമത്തെ രീതി, വ്യക്തികളുടെ പ്രാർത്ഥന സമൂഹ പ്രാർത്ഥനയായി പരിണമിച്ചു വളർന്നു എന്നുള്ളതാണ്. അങ്ങനെ വ്യക്തിഗതമായ കീർത്തനങ്ങളിൽ നിന്നും വാക്കുകളും ശൈലിയും സമൂഹത്തിന് ചേരുന്ന വിധമായി പരിണമിച്ചുണ്ടായ സാഹിത്യ സംഗീത രൂപമാണ് സങ്കീർത്തനങ്ങൾ എന്നത് ഉത്ഭവത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെ അഭിപ്രായമാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ തിയറിയാണ്. ദേവാലയത്തിലെ തിരുനാളുകൾ, തിരുക്കർമ്മങ്ങൾ, തിരുക്കർമ്മ ഗീതികൾ, നൃത്തനൃത്യങ്ങൾ, പ്രഘോഷണങ്ങൾ തുടങ്ങിയവയും സങ്കീർത്തനങ്ങളുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട പ്രായോഗിക ക്രമങ്ങളായിരുന്നെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുപോലെ പഴയ നിയമത്തിൽ രാജാവിൻ്റെ അഭിഷേകം, രാജകീയ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയും സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ചിരുന്നത്രേ. കൂടാതെ ഇസ്രായേൽക്കാരുടെ അയൽഗോത്രങ്ങളായ കാനാന്യർ, ബാബിലോണിയർ, അസീറിയക്കാർ എന്നിവരുടെ കർമാനുഷ്ഠാനങ്ങളിലും സങ്കീർത്തനങ്ങളുടെ പ്രാക്രൂപം കണ്ടെത്തിയിട്ടുണ്ട്.
വിശ്വവിധായകനാഥ ഏകുന്നോ ജയാരവം അമ്പുധിയഗാധമാകവേ, ഏകുന്നോ ജയാരവം ഗാനം ഭവ്യ നൂതന രാഗം
കർത്താവിനൊരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ഭൂമി മുഴുവൻ അവിടുത്തെ പാടി സ്തുതിക്കട്ടെ എന്ന 96-ാമത്തെ സങ്കീർത്തനമാണ് ഇന്നത്തെ പഠന പരമ്പരയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 1962 ഫാദർ മാത്യു മുളവനയും ജെറി അമൽദേവും ചേർന്നാണ് ഈ സങ്കീർത്തനം ചിട്ടപ്പെടുത്തിയത്. സങ്കീർത്തനത്തിന്റെ ഗാനാവിഷ്കാരത്തിൽ ഫാദർ മുളവന മണിപ്രവാള ശൈലിയിലുള്ള മലയാള പദപ്രയോഗങ്ങൾ നടത്തിയിരിക്കുന്നത് മനഃപൂർവമായിരിക്കണം. ഗീതത്തിന്റെ പൗരാണികതയും പ്രതിപാദ്യ വിഷയത്തിന്റെ ഗാംഭീര്യവും പ്രകടമാക്കാനായിരിക്കണം എന്ന് വിചാരിക്കുന്നു. ജെറി അമൽദേവ് വളരെ വേറിട്ടതും അല്ലെങ്കിൽ തനിമയാർന്നതുമായ ശൈലിയിൽ ഈണം പകർന്നിരിക്കുന്നത് ഈ സങ്കീർത്തനത്തെ സാധാരണ ഭക്തിഗാനങ്ങളിൽ നിന്നും ദേവാലയ ഗീതങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കിയിരിക്കുന്നു.
നൂതനരാഗം വിശ്വമണ്ഡലമാകെയൊന്നായി പാടുവിൻ യശസ്തവം സാനന്ദം വരികതൻ അങ്കണം പോകു നിങ്ങൾ പാവനം പ്രഭുനാമം പൂജിത ശ്രീകരമാക്കൂ മോടിയിൽ പുതുവസ്ത്രം അണിയുവിനങ്കണമേറാൻ പാരെല്ലാം പ്രഭുവിനെ വാഴ്ത്തുവിൻ പുളകാൻവിതം
ഈ സങ്കീർത്തനം ആലപിച്ചിരിക്കുന്നത് വിൽസൺ പിറവവും സംഘവും.
അംബരമവനി സമേതം താഴ്വരഗിരി നിര പോലെ ആടുന്നു പുളിനങ്ങൾ ആനന്ദ നർത്തനങ്ങൾ പാരിതിൽ വിധി പോലെ നീതി ചെയ്യുവതിനായി ന്യായപാലകനീശൻ വന്നിടും ഇനി ഭൂവിൽ ന്യായസത്യസമേതം നീതി ഭാവനധീശൻ രാജശാസനം ചെയ്യും ഭൂവലെ പ്രഭുവീശൻ ആദരാഞ്ജലിയോടെ സാർവലൗകിക ജനമേ പാടുവിൻ യശോഗാനം പാവനമീശ്വരനാമം പാടുവിൻ യശോഗാനം പാവനമീശ്വരനാമം ഭവ്യ മാമുരുഗാനം ഭവ്യ നൂതനരാഗം വിശ്വമണ്ഡലമാകെയൊന്നായി പാടുവിൻ യശസ്തവം വിശ്വമണ്ഡലമാകെയൊന്നായി പാടുവിൻ യശസ്തവം.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ ഒരുക്കിയ വത്തിക്കാൻ റേഡിയോയുടെ സങ്കീർത്തനങ്ങൾ എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. സങ്കീർത്തനങ്ങളുടെ പരമ്പര വീണ്ടും അടുത്തയാഴ്ചയിൽ.